Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈശോയുടെ തിരുഹൃദയ മഹോത്സവത്തിലെ സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 20-39 വാക്യങ്ങൾ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതിബിംബമാണ് ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും യേശുവിൻ്റെ ദിവ്യഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. സ്നേഹത്തിൻ്റെ സദ്വാർത്തയെ ഓതിയ ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയം മനുഷ്യാവതാരത്തിൻ്റെയും രക്ഷാകര രഹസ്യങ്ങളുടെയും രത്ന ചുരുക്കമാണ്. ദൈവസ്നേഹത്തിൻ്റെ അനന്തമായ ചക്രവാളത്തിൽ നിന്നും മനുഷ്യ ചരിത്രത്തിൻ്റെയും മനുഷ്യാസ്തിത്വത്തിൻ്റെയും പരിമിതികളിലേക്ക് ദൈവം കടന്നു വന്നതിൻ്റെ പ്രതീകമാണ്, ഓർമ്മയാണ് ഈശോയുടെ ദിവ്യഹൃദയം. അങ്ങനെ മനുഷ്യൻ്റെ പരിമിതികളിൽ ദൈവത്തിൻ്റെ അനന്തതയെ ധ്യാനിക്കാനും അനുഭവിക്കാനും യേശുവിൻ്റെ ദിവ്യഹൃദയത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. മാംസം ധരിച്ച ഭൂമിയിൽ വസിച്ച നസ്രായനായ യേശുവിൻ്റെ ദൈവികതയെ നമ്മുടെ എളിയ ജീവിതത്തിൻ്റെ പരിമിതികളിൽ എത്തിക്കുകയും നമ്മുടെ മനോനേത്രങ്ങൾക്ക് ദൃശ്യമാക്കുകയും ചെയ്യുന്നതാണ് ദിവ്യഹൃദയം എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ ഉറവ ഭൂമിയിൽ ഉത്ഭവിക്കുന്നത് കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ തിരുവിലാവിൽ നിന്നാണ്, കുരിശിൽ നിന്നാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്ന് എല്ലാറ്റിനും തുടക്കമിടുന്നത് മംഗളകരമാണ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവരിലും വസിക്കുന്നു. യേശുവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ ഫലമായി നാം ദൈവസ്നേഹത്തിൽ വസിക്കുന്നു. നിന്റെ സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന പഴയ നിയമ കൽപ്പനയോട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയും യേശുവാണ് നമുക്ക് കൂട്ടിച്ചേർത്ത് തന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ കൽപ്പന ക്രിസ്തു നൽകിക്കൊണ്ട് നമ്മെ ആ സ്നേഹത്തിൽ ജീവിക്കാൻ അവിടുന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ പരസ്പരം വെറുക്കുകയും ഭീകര പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഇക്കാലത്ത് ദൈവം സ്നേഹമാണെന്നും മനുഷ്യരെല്ലാം സഹോദരങ്ങളാണെന്നും ഊന്നി പറയാൻ യേശുവിൻ്റെ ദിവ്യഹൃദയം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ദൈവസ്നേഹത്തോടും ദൈവത്തിൻ്റെ സാന്നിധ്യമായി ലോകത്തിൽ അവതരിച്ച രക്ഷകനായ ക്രിസ്തുവിനോടുമുള്ള ഭക്തി വളർന്നു വരുന്നത് വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ പൗലോസപ്പസ്തോലൻ്റെയും സുവിശേഷത്തിലും ലേഖനത്തിലും കാണാൻ സാധിക്കും. ദൈവം തൻ്റെ തിരുക്കുമാരനെ നൽകുമാറ് ഈ ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു വന്നത് വിശുദ്ധ യോഹന്നാൻ്റെ അടിസ്ഥാന ദൈവശാസ്ത്രമാണ്. അതുപോലെ പൗലോസപ്പസ്തോലൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തു തന്നെ പരിപൂർണമായും നമുക്ക് സ്നേഹയാഗമായി ആത്മയാഗമായി സമർപ്പിച്ചുവെന്നും ഉദ്ബോധിപ്പിക്കുന്നു. കാൽവരിയിൽ കുരിശിൽ കുത്തിത്തുറക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നും ഒലിക്കുന്ന ദിവ്യസ്നേഹം മനുഷ്യരക്ഷയുടെ വറ്റാത്ത സ്രോതസ്സായി ഇന്നും നിർഗളിക്കുന്നു. സഭയുടെ ആദ്യ സഹസ്രാബ്ദത്തിൽ തിരുഹൃദയഭക്തിയെക്കുറിച്ച് അധികമൊന്നും നാം കേൾക്കുന്നില്ല. 13 മുതൽ 16 നൂറ്റാണ്ടുകളിൽ തിരുഹൃദയഭക്തി വളരെ സ്വകാര്യവും വ്യക്തിപരവുമായി നിലകൊണ്ടു എന്ന് കാണാം. കൂടുതലായും ക്രൈസ്തവ ആധ്യാത്മിക ദർശനത്തിൻ്റെ തലത്തിലാണ് അന്ന് അത് നിലനിന്നിരുന്നത്. തുടർന്ന് സന്യാസ സമൂഹങ്ങളിൽ അത് സജീവമാകുന്നതും ക്രിസ്ത്യൻ ആത്മീയതയെ തട്ടിയുണർത്തുന്നതും നമുക്ക് കാണാം. ഇക്കാലഘട്ടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ രചിക്കപ്പെട്ടു. തിരുഹൃദയഭക്തി പ്രചരിക്കാൻ തുടങ്ങി. 17-ാം നൂറ്റാണ്ടിൽ തിരുഹൃദയഭക്തിക്ക് സജീവ പ്രചാരം ലഭിക്കുന്നത് ഈശോ സഭയിലൂടെയാണ്. ലൂയി ദി പോന്തെ, അൽവാരസ് ഫാസ, വിശുദ്ധ യൂറെ എന്നിവർ ദിവ്യഹൃദയഭക്തിക്ക് ഏറെ പ്രാധാന്യവും പ്രചാരവും നൽകിയ വ്യക്തികളാണ്. ഡൂസ് ബ്രിഖി എന്ന ഈശോ സഭ വൈദികൻ രചിച്ച മേത കോർദിയും കോർ ജേസു, യേശുവിൻ്റെ ദിവ്യഹൃദയമാണ് മനുഷ്യഹൃദയങ്ങളുടെ ലക്ഷ്യം എന്ന പ്രഥമ ഗ്രന്ഥം അക്കാലത്ത് പ്രചാരത്തിൽ വന്നു. പോളിയോ പിടിപെട്ട് കാലുകൾ തളർന്ന അയൽവാസിയായ കൊച്ചുകൂട്ടുകാരനെ എന്നും മുതുകിൽ ചുമന്നുകൊണ്ട് ഗ്രാമത്തിലെ സ്കൂളിൽ പോയിരുന്ന പയ്യന്റെ, ജോണി എന്ന പയ്യന്റെ കഥ കേട്ടു കാണാം. ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയതായിരുന്നു ആ ചുമട്. പത്താം ക്ലാസ് എത്തിയിട്ടും അവൻ ആ ചുമട് ചുമന്ന് തുടർന്നു. നാട്ടുകാർ ചോദിക്കുമായിരുന്നു, ജോണി നിനക്കവൻ ഭാരമല്ലേ? അവനെനിക്ക് ഭാരമല്ല, കാരണം അവൻ എൻ്റെ സഹോദരനാണ്. ഹീസ് നോട്ട് ഹെവി ഫോർ മീ ബിക്കോസ് ഹീസ് മൈ ബ്രദർ. ജീവിതത്തിലെന്നും ഓർക്കാവുന്ന സൂക്തമാണിത്. സ്നേഹത്തോടെ ഒരുവനെ സഹോദരനായി കാണാൻ സാധിച്ചാൽ അപരൻ എനിക്ക് ഭാരമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ജീവിത നുഖമാണെന്ന ദർശനവും പ്രകാശവും കുറെ കൂടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കാൻ നമ്മെ സഹായിക്കും. ജീവിത ചുറ്റുപാടുകളിൽ ചിലപ്പോഴെങ്കിലും നാം മറ്റുള്ളവർക്ക് നുഖം പണിയാറുണ്ട്. അപരർക്കായി നാം വച്ചു നീട്ടുന്ന നുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കാനോ അവയെ ലഘൂകരിക്കാനോ ഉള്ള നന്മ നമുക്കുണ്ടാകാറുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം ഇനിയും മെച്ചപ്പെട്ടേനെ. ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിൻ്റെ കാൽപാദങ്ങൾ കഴുകി വൃത്തിയാക്കുന്നൊരു പതിവ് വടക്കേ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ഗിരിവർഗക്കാരുടെ ഇടയിലുണ്ട്. പതിവ് പോലെ ഭർത്താവ് ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ഭാര്യ അയാളുടെ പാദങ്ങൾ കഴുകുകയായിരുന്നു. അന്ന് ആദ്യമായിട്ട് അയാൾ അവളെ ശ്രദ്ധിച്ചു. ഇതാ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ ഭാര്യയും ഞാനും ഇതാ വൃദ്ധരായിരിക്കുന്നു. എന്ത്, ഇപ്രായത്തിലും വെറും ആചാരത്തിനു വേണ്ടി അവൾ തൻ്റെ കാല് കഴുകുന്നല്ലോ. അയാളുടെ മനം നൊന്തു. കുറ്റബോധം അയാളെ അലട്ടി. യൗവനത്തോടും പ്രസാദത്തോടും കൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആ സ്ത്രീ അടിമയായിരിക്കാൻ പാടില്ല. അവൾ എൻ്റെ പ്രഭിയാണ്, ജീവിത പങ്കാളിയാണ്. അങ്ങനെ വേണമെന്ന് വെച്ചാൽ മോശമായ കാര്യങ്ങൾ വൈകിയാണെങ്കിലും വേണ്ടെന്ന് വയ്ക്കാനാവുന്നതാണ്. ഇനിയൊരിക്കലും ഭാര്യ തൻ്റെ കാല് കഴുകരുതെന്ന് അയാൾ തീരുമാനിച്ചു. സമൂഹ ജീവിതത്തിലെ തിന്മയുടെ നുഖം ലഘൂകരിക്കാനും വേണമെങ്കിൽ അത് എടുത്തു മാറ്റാനും നമുക്ക് സാധിക്കും. നുഖത്തിന് രണ്ടുരുക്കളുണ്ടെന്ന് ഓർക്കണം. അത് ഒറ്റയ്ക്കെടുക്കേണ്ടതല്ല, പങ്കുവയ്ക്കേണ്ടതാണ്. നമ്മുടെ കാലത്തിലെ മിക്കവാറും മനുഷ്യരുടെ ശിരോലിഖിതങ്ങളെല്ലാം തന്നെ നുഖം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ചരിത്രത്തിൽ കഠിനമായ നുഖവുമായി ഇടറി നീങ്ങുന്ന ആ നസ്രത്തിലെ ചെറുപ്പക്കാരൻ്റെ ചിത്രം ഓർമ്മിക്കുന്നില്ലേ? ഭാരമേറിയ കുരിശുമായ അയാൾ ഒറ്റയ്ക്കാണ് ഇടറി നീങ്ങിയത്. പാതയോരത്ത് നിന്ന് എല്ലാവരും അനുതാപത്തോടും കരുണയോടും കൂടെ അത് നോക്കി നിന്നു. ഒരാൾ മാത്രം മുന്നോട്ട് വന്ന് നുഖത്തിൻ്റെ മറുവശത്ത് പിടിച്ചു. അത് സൈറീൻകാരൻ ശിമിയോനായിരുന്നു. അപ്പോൾ കുരിശ് രണ്ട് ഉരുക്കളുടെ മധ്യത്തിലായി. അങ്ങനെ അത് വഹിക്കാൻ എളുപ്പവുമായി. സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് മാത്രം കഠിനമാകുന്ന നുഖങ്ങളും പേറി എത്രയോ മനുഷ്യരാണ് ജീവിതത്തിൽ വലയുന്നത്, അലയുന്നത്, തളരുന്നത്. എനിക്ക് ഒരു കൈത്താങ്ങ് നൽകാനാകില്ലേ? സുവിശേഷമായ ക്രിസ്തുവിൻ്റെ ജീവിതം നിരീക്ഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് പീഡകൾ കാണുമ്പോൾ അവിടുന്ന് സുവിശേഷമല്ലെന്ന് തോന്നിപ്പോകാം. എന്നാൽ മനുഷ്യയാതനകൾക്ക് അതീതമായൊരു രക്ഷാകരമൂല്യമുണ്ട് അവിടുത്തെ സഹനങ്ങൾക്കെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യകുലത്തോടും പിതാവിനോടും അവിടുത്തേക്കുള്ള സമഗ്രമായ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണവ. മനുഷ്യൻ്റെ സകല ജീവിതാവസ്ഥകളോടും ദൈവത്തിനുള്ള സഹാനുഭാവവും കരുണയും കരുണാർദ്രമായ സ്നേഹവും പ്രകടമാക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. അവിടുന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ, മക്കളെപ്പോലെ സദാ കാത്തു പാലിക്കുന്നൊരു പിതാവ് നമുക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പിന്നിൽ പോലും നമ്മുടെ ഹൃദയ സാന്നിധ്യമുണ്ടാവട്ടെ. എന്തും ഹൃദയപൂർവം ചെയ്യാനും അപരനെ സഹായിക്കാനും കൽപ്പേകണേ. ഈ പ്രാർത്ഥന കൂടി ജൂൺ മാസത്തിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയ സന്നിധിയെ സമർപ്പിക്കാം. വ്യക്തിവികാരങ്ങളുടെയും ഉദ്ദേശങ്ങളുടെയും കേന്ദ്രമാണ് ഹൃദയം. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെയും സാർവലൗകിക രക്ഷയുടെയും അനന്തമായ സ്രോതസ്സാണ് ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തോട് ഏറ്റവും അനുരൂപപ്പെട്ട ഹൃദയമാണ് മറിയത്തിൻ്റേത്, പരിശുദ്ധ കന്യകാനാഥയുടേത്. അതിനാലാണ് മറിയത്തിൻ്റെ വിമല ഹൃദയം ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തൊട്ടു മുൻപ് അനുസ്മരിക്കപ്പെടുന്നത്. ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാനാഥ നിരന്തരമായി നൽകിയ മാനസാന്തരത്തിനുള്ള ആഹ്വാനം അനുസ്മരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും നമുക്ക് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ക്രിസ്തുവിന് സമർപ്പിക്കാം. അതുവഴി ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും സമാധാനവും ലോകം അനുഭവിക്കാനിടയാവട്ടെ. ദൈവം പ്രദാനം ചെയ്യുന്ന രക്ഷയുടെ അതിരറ്റ അടയാളമാണ് ക്രിസ്തുവിൻ്റെ മുറിപ്പെട്ട ഹൃദയമെങ്കിൽ ഈ ഭക്തി കടന്നുപോകുന്നൊരു വണക്കമല്ല. ഈ ഭൂമിയിൽ നിന്നും മനുഷ്യഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് നിരന്തരമായി ഉയർത്തുന്ന ചരിത്രത്തിലുള്ള ആരാധനയുടെ ഒരു ഭാവാവിഷ്കാരമാണ് യേശുവിൻ്റെ ദിവ്യഹൃദയം. നമ്മുടെ ജീവിത പരിസരങ്ങൾ, സമൂഹങ്ങൾ, കുടുംബങ്ങൾ സ്നേഹമുള്ളതാക്കണമേ, സമാധാനപൂർണമാക്കണമേ എന്ന് ദിവ്യഹൃദയത്തോട് ഇന്നും എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരുപാടു നൊമ്പര് മെരിയുന്ന നേരമിൻ അകതാരു താനേ വിതുമ്പിടുന്നു. ഒരുപാടു നൊമ്പര് മെരിയുന്ന നേരമിൻ അകതാരു താനേ വിതുമ്പിടുന്നു. കനിവോടെ താതാ നിൻ കരമൊന്നു നീട്ടിയൻ മിഴികൾ തുടക്കേണേ സ്നേഹരൂപാ. അലിവോടെ നൽകും നിൻ കൃപയെന്നിലെന്നെന്നും മഴയായി പൊഴിക്കേണേ ജീവദാതാ. ഒരുപാടു നൊമ്പര് മെരിയുന്ന നേരമിൻ അകതാരു താനേ വിതുമ്പിടുന്നു.
ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി. സംഗീതം ജെറി അമൽദേവ്.
നിന്നെ മറന്നു ഞാൻ സ്നേഹിച്ച മാനവ, നിന്നെ മറന്നു ഞാൻ സ്നേഹിച്ച മാനവർ ഇന്നെന്നെ ഏകനായി കൈവിടുമ്പോൾ അഴലിൻ്റെ ആഴിയിൽ ഉഴലുന്ന വേളയിൽ വീണുപോകാതെ നീ കാത്തിടേണേ. ഇരു കൈകളും നീട്ടി ദയയോടെ എൻ്റെ മേൽ തണലിൻ്റെ തൂവൽ വിരിക്കേണമേ. ഒരുപാടു നൊമ്പര് മെരിയുന്ന നേരമിൻ അകതാരു താനേ വിതുമ്പിടുന്നു. ചെയ്യാത്ത തിന്മ ഞാൻ ചെയ്തെന്നു ചൊന്നവർ, ആ ചെയ്യാത്ത തിന്മ ഞാൻ ചെയ്തെന്നു ചൊന്നവർ വിധി തീർപ്പിനായിങ്ങു വന്നിടുമ്പോൾ ശിക്ഷയിൽ വീഴാതെ കാരുണ്യവായ്പിനാൽ എന്നെ നീ രക്ഷിച്ചു കൊള്ളേണമേ. കഥനം നിറഞ്ഞൊരെ നീറും മാനസം നിൻ കുളിർ ചോലയിൽ ചേർത്തിടേണേ. ഒരുപാടു നൊമ്പര് മെരിയുന്ന നേരമിൻ അകതാരു താനേ വിതുമ്പിടുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഈശോയുടെ തിരുഹൃദയ മഹോത്സവത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.